2021 മെയ് 18 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ 3 പേജിൽ നിന്ന്. സ്റ്റേഡിയം വേദിയാക്കിയത് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ മുഖ്യമന്ത്രി തിരുവനന്തപുരം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് വേദി സ്റ്റേഡിയത്തിലാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്രയും ആളുകൾ അടച്ചുകിട്ടിയ ഹാളിൽ ദീർഘസമയം ചെലവഴിച്ച സത്യപ്രതിജ്ഞ നടത്തുന്നത് ഒഴിവാക്കാനാണ് ആലോചിച്ചത്. സെൻട്രൽ സ്റ്റേഡിയമല്ല, സത്യത്തിൽ കേരള ജനതയുടെ മനസ്സാണ് സത്യപ്രതിജ്ഞാവേദി. കോവിഡ് പ്രോട്ടോകോൾ ഇല്ലായിരുന്നുവെങ്കിൽ കേരളമാകെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഇരമ്പിയെത്തുമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം സമ്മാനിച്ച രണ്ടാം ഊഴം സാധ്യമാക്കിയവരാണ് ജനങ്ങൾ. തുടങ്ങിവെച്ചതും ഏറെ മുന്നോട്ട് കൊണ്ടുപോയതുമായ ക്ഷേമ വികസന നടപടികൾ ആവേശപൂർവ്വം തുടരണമെന്ന് വിധി എഴുതിയ നിങ്ങൾ ഞങ്ങളുടെ മനസ്സുകളിലുണ്ട്. അതിനപ്പുറമല്ലല്ലോ ഒരു സ്റ്റേഡിയവും. നാം ഒരുമിച്ച് നിന്ന് ആഘോഷിക്കും. ഈ മഹാമാരി മാറും. അധികം വൈകാതെ അതിന്റെ തീവ്രത കുറയുന്ന മുറയ്ക്ക് രണ്ടാം ഊഴത്തിന്റെ ആവേശവും ആഹ്ലാദവും നാം ഒരുമിച്ച് ആഘോഷിക്കും. രോഗാതുരതയുടെ കാർമേഘമെല്ലാം അകന്നു പോകുകയും സുഖസന്തോഷങ്ങളുടെ സൂര്യപ്രകാശം തെളിയുകയും ചെയ്യും. തുറസായ സ്ഥലം, സാമൂഹ്യ അകലം, വായുസഞ്ചാരം, ഒഴിവാക്കാനാവാത്തവരുടെ മാത്രം സാന്നിധ്യം തുടങ്ങിയവയാലാവും സത്യപ്രതിജ്ഞാ ചടങ്ങ് ശ്രദ്ധിക്കപ്പെടുക. 50,000-ലേറെ പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ അതിന്റെ 100-ൽ 1 പേരുടെ മാത്രം സാന്നിധ്യത്തിലാണ് ചടങ്ങ്. 5 കൊല്ലം മുമ്പ് ഇതേ വേദിയിൽ 40,000-ലധികം പേരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ എതിർക്കുന്നവർ സർക്കാരിന്റെ വിജയം ഒരു തരത്തിലും ആഘോഷിക്കപ്പെടരുതെന്ന മാനസികാവസ്ഥയുള്ളവരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊരു ചരിത്ര വിജയമാണ്. അതിന് ഭാഗമായുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇക്കാലത്തും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ളതാവണം. ദൃശ്യത്തിലൂടെ എല്ലാവർക്കും അത് ആസ്വദിക്കാനാകണം. ആ മട്ടിൽ കരുതലോടെയുള്ള രംഗമാണ് ഒരുക്കുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിപദം പങ്കുവച്ചത് പലതും പരിഗണിച്ച്. ഒറ്റയംഗം മാത്രമുള്ള 4 ഘടകകക്ഷികൾക്കായി 2 മന്ത്രിസ്ഥാനം പങ്കുവച്ച് നൽകിയതിൽ ആദ്യ ഊഴം വേണമെന്ന് ഇന്നലത്തെ LDF യോഗത്തിൽ കേരള കോൺഗ്രസ് PM കോൺഗ്രസ് SM ആവശ്യമുന്നയിച്ചെങ്കിലും പല പരിഗണനകൾ വെച്ചാണ് മന്ത്രിസ്ഥാനം വിഭജിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയാലാണ് ജയിച്ചതെന്നും തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ വിഷയത്തിന് വിരാമമായി. ലത്തീൻ കത്തോലിക്ക പ്രാതിനിധ്യം പരിഗണിച്ചാണ് ആന്റണി രാജുവിന് ആദ്യ അവസരം നൽകിയതെന്നാണ് റിപ്പോർട്ട്. മുന്നണി യോഗത്തിൽ മന്ത്രിസഭാ ഘടന സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ അവതരിപ്പിച്ചത്. മന്ത്രിമാരുടെ എണ്ണം 21-ൽ കൂട്ടാനാവരുന്ന പരിമിതി അദ്ദേഹം വ്യക്തമാക്കി. LGDക്ക് തൽക്കാലം മന്ത്രിസ്ഥാനം നൽകാനാവാത്ത സാഹചര്യമാണ്. 2 ജനതാദളുകളെയും ഒന്നായി കണ്ടാണ് മന്ത്രിസ്ഥാനം നൽകുന്നതെന്നും പറഞ്ഞു. ആ പരാമർശത്തിൽ വ്യക്തത വേണമെന്ന് മാത്യു ടി തോമസ് പറഞ്ഞെങ്കിലും തീരുമാനിച്ചതുപോലെ നടക്കട്ടെ എന്ന കമന്റോടെ മുഖ്യമന്ത്രി തടയിട്ടു. മന്ത്രിസ്ഥാന പരിഗണനയിൽ തഴയപ്പെട്ട LGD പ്രതിനിധികളായ ഡോക്ടർ വർഗീസ് ജോർജും ഷെയ്ഖ് പി ഹാരിസും എതിർപ്പുയർത്തിയില്ല. CPMലെയും CPIയിലെയും മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാകും. രാവിലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഉച്ചകഴിഞ്ഞ നിയമസഭാ കക്ഷിയും ചേരും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് രാവിലെ ചേർന്ന ശേഷം ഓൺലൈനായി സംസ്ഥാന കൌൺസിലും ചേരും.